SBS റേഡിയോ. അയലത്തെ പയ്യൻ. മനസ്സിന് ഇഷ്ടം നിറച്ച് മലയാള സിനിമയിൽ ഒരു പുതിയ നായക നടൻ വരുമ്പോൾ സിനിമാ നിരൂപകലോകവും ആരാധകരും ചേർന്ന് സമ്മാനിക്കുന്ന വിളിപ്പേരാണ് അത്. ജയറാമും ദിലീപും കുഞ്ചാക്കോ ബോബനും മുതൽ ഫഹദ് ഫാസിലും ടൊവിനോയുമൊക്കെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ അയലത്തെ പയ്യൻ ഇമേജിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ മലയാള സിനിമയിൽ ഒരു അയലത്തെ അമ്മാവനെയോ അയലത്തെ കാരണവരെയോ കണ്ടെത്തണമെങ്കിൽ ഇപ്പോൾ ഏറെ കഷ്ടപ്പെടേണ്ടി വരും. തിരശ്ശീലയിൽ മാത്രം നിറഞ്ഞു നിൽക്കാതെ നമുക്കൊപ്പമിറങ്ങി വീടിൻ്റെ വരാന്തയിലേക്കും കവലയിലെ ചായക്കടയിലേക്കും ഒപ്പം വരാനും, ചീട്ടുകളെ സദസ്സിൽ ചെവിയിൽ ഈർക്കിലിവളയമിട്ട് തോറ്റമ്പിയിരിക്കാനും, ചെത്തുകാരനായി തെങ്ങിൽ കയറാനും, ബ്രോക്കർ കൊച്ചാപ്പുവായി കൊച്ചു വർത്തമാനം പറയാനുമൊക്കെ ഒരു നടനുണ്ടായിരുന്നു. ഇതെല്ലാം ഒരുപോലെ കഴിയുന്ന ഒരു നടനെ ഉണ്ടായിരുന്നുള്ളൂ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ.
അവിടെ നിന്നോ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് കൊല്ലും ഞാൻ. ഇതെന്താ പുഷ്പകവുമാനം, ആകാശത്ത് ഇറങ്ങണില്ലല്ലോ. വാ 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 വാ, ഇത് ഞാനാ വിളിക്കണ, എന്നെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല.
എന്തൊരു സ്പീഡാ പോ, ഒളിമ്പിക്സ് കോഴിയോ.
വണ്ടി ഇപ്പൊ വന്ന് പോയിട്ടുണ്ടാവും.
എവിടുന്ന് ഇന്ത്യൻ വണ്ടിയെ പറ്റി മോള് തീരെ പരിഭ്രമിക്കണ്ട. അയ്യോ, മുണ്ടിൽ മുഴുവൻ ചളിയായല്ലോ, അച്ചോട്ടെ മുണ്ട് മാറ്റിട്ട് പോരാ.
അയ്യോ, അതിനൊന്നും ഇനി നേരമില്ല.
എന്നാലും അങ്ങനെ തന്നെ, ബാലു എടുത്തേ, ബാലു എടുത്തേ. ഇതാ കോഴി എത്തിക്കഴിഞ്ഞു. ഓ, അത് ശരിയാണല്ലോ, ഞാനാണല്ലോ സ്ഥിരം
കൊലപാതകി.
സത്യനന്ദിക്കാടിന്റെയും രാജസേനന്റെയും സമീപകാല സിനിമകൾ കണ്ടവർ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പഴയൊരു പൂർണ്ണത ആ ചിത്രങ്ങൾക്കുണ്ടായിട്ടില്ല. ഏതൊക്കെയോ രംഗങ്ങളിലേക്ക് കടന്നുവന്ന് നമുക്കൊപ്പമിരുന്ന് കൊച്ചുവർത്തമാനം പറയേണ്ട ഒരു കഥാപാത്രം തിരശ്ശീലയിൽ ഒഴിഞ്ഞുകിടക്കുന്നു. ഗ്രാമീണ നൈർമല്യവും സ്വാഭാവിക ചാരുതയുമുള്ള ചിത്രങ്ങളിലെ ആ പൂർണ്ണതയുടെ പേരായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന്.
ഞാൻ നിന്റെ വെല്ലേട്ടനാണെന്നുള്ള വല്ല ബോധം നിനക്കുണ്ടോ?
എന്താ വെല്ലേട്ടാ?
ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോ മൂത്ത ആളോടല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത്?
അല്ല കുമാരേട്ടൻ.
എന്ത് കുമാരേട്ടൻ, നിനക്ക് ദുബായ് പോവാൻ വേണ്ടി ആ മൊയ്ദു ഹാജിയുടെ കയ്യും കാലും പിടിച്ച് 500 രൂപ ഞാൻ വാങ്ങി തന്നപ്പോ എവിടെ ആയിരുന്നു കുമാരേട്ടൻ?
ദുബായി പോയത് ആ 500 രൂപ കൊണ്ടല്ല വെല്ലേട്ടാ, 500 കൊണ്ട് ബോംബെ വരെയാ പോയത്.
ആ പോട്ടെ പോട്ടെ, കണക്കൊന്നും ഞാൻ പറയുന്നില്ല. നീ എന്തറിഞ്ഞാ കുമാരന്റെ കൂടെ കൂടാൻ തീരുമാനിച്ച് കള്ളു കച്ചവടം? കൊള്ളാം. എടാ, നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നതാണോ ആ കള്ളു കച്ചവടം?
എന്റെ വല്യേട്ടാ, ഇന്ന് മന്ത്രിസഭയെ പോലും താങ്ങി നിർത്തുന്നത് ഈ അക്കാരികളാണ്.
മണ്ണാങ്കട്ട കാര്യം അവനെന്റെ അനിയൻ തന്നെ, പക്ഷേ അവനെ പറ്റി നിനക്കൊന്നും അറിയില്ല.
1944 February 13 തൃശൂർ വടക്കാഞ്ചേരിയിലാണ് ഇടങ്കാട്ട് ഒടുവിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ ജനിക്കുന്നത്. കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച ഉണ്ണികൃഷ്ണൻ ചെറുപ്പത്തിൽ തന്നെ തബലയും മൃദംഗവുമെല്ലാം അഭ്യസിച്ചു. തുടർന്ന് കലാമണ്ഡലം വാസുദേവ് പണിക്കരുടെ കീഴിൽ സംഗീത പഠനം. ഡാൻസ് ട്രൂപ്പുകളിൽ തബലിസ്റ്റായി എത്തിയ അദ്ദേഹം അവിടെ നിന്ന് KPSC കേരള കലാവേദിയുടെയുമെല്ലാം നാടകങ്ങളിലേക്ക് അഭിനേതാവായി കൂടി എത്തുകയായിരുന്നു. 1970 PN മേനോന്റെ ദർശനം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമ അരങ്ങേറ്റം. ജീവിതം പോലെ തന്നെ സിനിമയിലും വളരെ സൗമ്യമായ വേഷങ്ങളുമായി തുടർന്ന ഒടുവിൽ സത്യനന്ദിക്കാട് ചിത്രങ്ങളിലൂടെയാണ് എല്ലാ മലയാളികളുടെയും കുടുംബാംഗമായി മാറുന്നത്. സ്വാഭാവികമായ അഭിനയം എന്നത് പലപ്പോഴും പല നടന്മാർക്കും അലങ്കാരമായി പറയുന്നതാണ്. എന്നാൽ ഒടുവിലിനറിയാവുന്നത് അത് മാത്രമായിരുന്നു. ചിലപ്പോൾ ഒരു നോട്ടം കൊണ്ടും മറ്റു ചിലപ്പോൾ ഒരു ചിരി കൊണ്ടും അല്ലാത്തപ്പോൾ വാപൊത്തിയുള്ള നിശബ്ദത കൊണ്ടും അദ്ദേഹം അഭിനയിച്ചു. അർത്ഥവത്തായ ഒന്ന് അമർത്തിമൂളി പല സീനുകളുടെയും മൂഡ് തന്നെ അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. കരച്ചിലും ചിരിയും ഡംഭുമെല്ലാം ഒടുവിലിന് ഒരുപോലെ വഴങ്ങിയിരുന്നു. കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് സംഭാഷണത്തിൻ്റെ ശൈലിയിൽ അദ്ദേഹം വരുത്തിയിരുന്ന മാറ്റം ഏതൊരു അഭിനയ പഠന ക്ലാസ്സിലും ചൂണ്ടിക്കാണിക്കാവുന്ന ഉദാഹരണവുമായിരുന്നു.
ഇതിലെ പോലെ 5 കിലോമീറ്റർ കുറവുണ്ടെന്ന് പറഞ്ഞ ഈ തെണ്ടി വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വന്നു.
പേര് എസ്റ്റീം. എസ്റ്റീം എസ്റ്റീമിന്റെ അച്ഛൻ?
എന്റെ പേരല്ല എസ്റ്റീം, എന്റെ പേര് കണ്ണൻ.
കണ്ണ? കണ്ണ എവിടുന്ന് വരുന്നത്?
മാട്ടുപ്പെട്ടി.
കണ്ണന്റെ അച്ഛൻ?
മാട്ടുപ്പെട്ടി.
മാട്ടുപ്പെട്ടി മഹാദേവൻ. അറിഞ്ഞുകൂടാ, പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടാ.
ആശ്വാസമായി.
നീ എന്തിട്ട് നോക്കി നിൽക്കണത്? ഉടനെ പോയി വണ്ടി ശരിയാക്കണേ. മോനെ കണ്ട, മോൻ വീട്ടിലോട്ട് വരാ. വണ്ടി ശരിയാവണത് വരെ നമുക്ക് അവിടെ പോയി റെസ്റ്റ് എടുക്കാവടേ. നീ ഇവിടെ മുഖം വീർപ്പിച്ചിരിക്കാതെ പാട്ടൊക്കെ പിന്നെയും പാടാവില്ലേ?
എന്നെ ഇൻസൾട്ട് ചെയ്തെന്നെ എന്തിനാ വീട്ടിൽ കയറ്റിയിരുത്തിരിക്കുന്നേ?
നീ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞ് ഉള്ളം കൈയിലോട്ട് വന്ന മഹാലക്ഷ്മി തട്ടിക്കളയല്. ഇടിയവ ആരാന്നറിയാവോ? മാട്ടുപ്പെട്ടി മഹാദേവന്റെ മോൻ കണ്ണേ. നിന്നെ ലവന് ഇഷ്ടപ്പെട്ട നിന്റെ ചുക്രം തെളിഞ്ഞു. ആ ഇവക്ക് ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം? എടി ചാന്ത, ഒന്ന് പറഞ്ഞു കൊടടി. ഞാൻ വിളിക്കുമ്പോ നീ ഒന്ന് അണിഞ്ഞു വരണം കേട്ടാ.
പലപ്പോഴും സംവിധായകൻ നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഒടുവിൽ തന്നെ സൃഷ്ടിച്ചെടുത്ത് ഹിറ്റാക്കി മാറ്റിയതായിരുന്നു ആ മൂളലും നീട്ടലും
കുറുക്കലുമെല്ലാം. തോറ്റു തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ, അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്.
എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം.
എന്നാ അമ്മികലത്ത് ഒഴിയിക്കോ.
അതും മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ
പോരാട്ടമല്ല,
അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചതിന് തുല്യമാണ് അമ്മേ.
അരശിമുട്ട് കുടുംബ തൈപ്പറമ്പുകാരോടാണ് തോറ്റത്.
ഞാൻ വിക്ടറിക്കാരോട് മത്സരിച്ച ധീരമായിട്ട് തോറ്റത്, അല്ലാതെ തൈപ്പറമ്പുകാരോടല്ല.
വിക്ടറിയുടെ ക്യാപ്റ്റൻ അശോകൻ എവിടത്തെയാണെന്നാ എന്റെ വിചാരം. എന്റെ ഭഗവാനെ, എന്റെ അനിയത്തി സുമതിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും?
സുമതി കുഞ്ഞമ്മ ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കാണോ നോക്കാണ്ടിരിക്കാൻ? അമ്മ ധൈര്യമായിട്ട് നോക്കുന്നേ. ചെസ് മത്സരത്തിൽ ഞാൻ അവനെ തറ പറ്റി.
തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞു.
അത് പിന്നെ ഞാൻ ഒരുത്തൻ മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? ചെസ്സിനാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ.
എടാ മരമണ്ട, അതിലും നീ തോറ്റിച്ച് വന്നാലുണ്ടല്ലോ, നിനക്ക് ഞാൻ പച്ച വെള്ളം തരത്തില്ല.
പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും. അമ്മ വിശന്നിട്ട് കുടലിൽ തിത്തൈ പാടും. അമ്മ ഒല്ലം തിന്നെ എടുത്തു വെച്ചു.
എടാ നാളെ പോയി കുളിച്ചേച്ച് വരാൻ.
അമ്മയുടെ പിണ്ണതയിൽ എവിടെ ഇരിക്കുന്നേ?
അമ്മയുടെ
തിന്നാനുള്ള വാശി ജയിക്കാനും കാണിച്ചാ മതിയായിരുന്നു. ചെന്ന് എടുത്തു കൊടുക്ക്. മോനായി പോയില്ലേ?
എന്തോന്നാ
മോനായി പോയില്ലേ?
ആക്ഷൻ രംഗങ്ങൾ കണ്ട് ആർത്തിരമ്പുന്ന കാണികളെ പോലും പിടിച്ചിരുത്തി ഈർന്നണിയിക്കാൻ പല സിനിമകളിലും ഒടുവിലിന് കഴിഞ്ഞിരുന്നു.
ആരാ അവിടെ? വന്നല്ലേ തമ്മാടി. ഇങ്ങോട്ട് കേറി വരാ, തന്നെ ഒന്ന് കാണട്ടെ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ?
വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സില് ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രണ്ട്, അത് അങ്ങനെ നിന്നോട്ടെ. കിടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ.
പെരിങ്ങോടാ,
തനിക്ക് തരാൻ തന്നോട് പറയാൻ എന്റെ ഒന്നുമില്ലടോ നീലകണ്ഠ. നാവാമുകുന്ദന് കൊടുത്തേന്റെ ബാക്കി ഇത്തിരി നിവേദ്യണ്ട്, അതിന്നാ സ്വീകരിക്കുക.
വന്ദേ മുകുന്ദഹരേ
ഒരു ആരാച്ചാരുടെ കഥ സിനിമയാക്കാൻ അടൂർ ഗോപാലകൃഷ്ണൻ തീരുമാനിച്ചപ്പോൾ ആ വേഷത്തിലേക്ക് എത്തിയത് ഒടുവിലായിരുന്നു. 2002 പുറത്തിറങ്ങിയ നിഴൽക്കുത്തിലെ കാളിയപ്പൻ എന്ന ആരാച്ചാർ സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള പുരസ്കാരമാണ് അദ്ദേഹത്തിന് നേടിക്കൊടുത്തത്. അടൂരിന്റെ തന്നെ കഥാപുരുഷനിലൂടെയും സത്യനന്തിക്കാടിന്റെ തൂവൽ കൊട്ടാരത്തിലൂടെയും മികച്ച സഹനടനുള്ള പുരസ്കാരവും നേടിയിട്ടുണ്ട്. അഭിനയം ജീവിതമാർഗമാക്കിയപ്പോഴും മനസ്സിൽ സംഗീതത്തെ കൊണ്ടു നടന്ന ഒടുവിൽ നിരവധി ആൽബങ്ങൾക്ക് സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്.
മംഗളഗാനം പാടി മംഗലാപുരം തേടി ിലൂടെ താളത്തിലാടി പോവുക വണ്ടി തീവണ്ടി ജീവിതമാകും ആവിവണ്ടി മംഗളഗാനം പാടി.
വൃക്കരോഗം മൂർച്ഛിച്ചതോടെയാണ് ഒടുവിൽ സിനിമാരംഗത്തോട് പതിയെ വിട പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ രോഗം മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴും ഒരു സത്യനന്തിക്കാട് സിനിമയിൽ നിന്നും മാറി നിൽക്കാൻ ഒടുവിലിന് കഴിയുമായിരുന്നില്ല. അങ്ങനെ ഒടുവിലിന്റെ നിർബന്ധം കൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തതാണ് രസതന്ത്രം എന്ന സിനിമ. ആ ചിത്രം പുറത്തിറങ്ങി അധികം വൈകാതെ 2006 May 27 ആ നടൻ സ്ക്രീനിൽ നിന്നും ഇറങ്ങിപ്പോയി. ഒടുവിലായി എങ്ങോട്ടോ.
അക്ഷരരൂപിണി അഖിലസ്വരൂപിണി അദ്വൈതാംബിക തന്മുന്നിൽ അക്ഷരരൂപിണി അഖിലസ്വരൂപിണി അദ്വൈതാംബിക തന്മുന്നിൽ
ശരി.
ഭൂരിവിശ്രമം
ഭാർഗവരാമൻ പരശുവെറിഞ്ഞൊരു ഗോകർണം കണ്ടുണരുമ്പോ ഭാർഗവരാമൻ പരശുവെറിഞ്ഞൊരു ഗോകർണം ിലൂടെ താളത്തിലാടി പോവുക വണ്ടി തീവണ്ടി ജീവിതമാകും ആവിവണ്ടി മംഗളഗാനം പാടി മംഗലാപുരം തേടി
in your language by visiting sbs.com.au.